മാഗ്ദലാർ. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ പ്രബോധനം വിശദമായി പഠിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ സുവിശേഷങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. ആ മലയിലെ പ്രസംഗത്തിൻ്റെ ആമുഖമായി നമ്മൾ അഷ്ടഭാഗ്യങ്ങൾ അഥവാ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന യേശുവിൻ്റെ പ്രബോധനങ്ങൾ പഠിക്കാൻ ആരംഭിച്ചു. ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുവേ കാണുന്നത്, പൊതുവേ കരുതുന്നത്, ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തു മതത്തിൻ്റെ പ്രബോധനങ്ങളുമെല്ലാം കുറേ കൽപ്പനകളും വിലക്കുകളുമാണ് എന്ന ചിന്താഗതിയാണ്. അരുതുകളുടെ ഒരു പട്ടിക കത്തോലിക്കാ സഭയുടെ ക്രിസ്ത്യാനികളുടെ പൊതുമുതലായി പൊതുവെ കണക്കാക്കാറുണ്ട്. പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം നൽകുക, എന്താണ് ചെയ്യരുതാത്തത് എന്നതിനെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുക, അങ്ങനെ ഒരുപാട് വിലക്കുകളും മുടക്കുകളും കൽപ്പനകളും കൊണ്ട് മനുഷ്യ ജീവിതത്തെ തന്നെ ദുസ്സഹമാക്കുക, അത് ക്രിസ്തീയ സഭയുടെ ഒരു പ്രത്യേകതയാണെന്ന് പൊതുവെ കരുതുന്നവരുണ്ട്. ഒരുപാട് കൽപ്പനകളുണ്ട്, തീർച്ചയായിട്ടും വിലക്കുകളുമുണ്ട്. പക്ഷേ ഇതാണോ ക്രിസ്തീയ പ്രബോധനത്തിൻ്റെ കാതൽ? എന്തുകൊണ്ടാണ് ഈ വിലക്കുകൾ? എന്തിനുവേണ്ടിയാണ് ഈ വിലക്കുകൾ? ഈ വിലക്കുകൾക്കും കൽപ്പനകൾക്കും അപ്പുറത്ത് എന്താണ് ക്രിസ്തീയ സന്ദേശം? യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമേ കേൾക്കുന്നത് അരുതുകളുടെ ഒരു പട്ടികയല്ല, വലിയ സന്തോഷത്തിൻ്റെ ഒരു എക്സ്പ്ലോഷൻ പോലെയാണ്, പൊട്ടിത്തെറി പോലെയാണ്, വലിയ ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസരമായിട്ടാണ് യേശു തൻ്റെ വരവും സുവിശേഷ പ്രഘോഷണവും കണ്ടത്. യേശുവിൻ്റെ വരവിനെ കുറിച്ച് ദൂതന്മാർ കാവലിരുന്ന ഇടയന്മാരോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ലൂക്കായത് സുവിശേഷം 2:10 ഇതാ, എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് സുവിശേഷം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നല്ല വാർത്തയാണ്. അരുതുകളുടെയും ഇന്നത് ചെയ്യണമെന്ന നിബന്ധനകളുടെയും ഒരു പട്ടികയ്ക്ക് അപ്പുറത്ത് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് സുവിശേഷം. തടവറയിൽ കഴിഞ്ഞിരുന്ന വിശുദ്ധ പൗലോസ് ഒരുപക്ഷേ തനിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടേക്കും എന്ന് കരുതിയിരുന്നൊരു സാഹചര്യത്തിൽ എഴുതിയ ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം. ആ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം വാസ്തവത്തിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:1 എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ, റിജോയ്സ് ഇൻ ദ ലോർഡ്. ഒരേ കാര്യം വീണ്ടും ഞാൻ എഴുതുന്നിടയ്ക്ക് മടുപ്പ് തോന്നുന്നില്ല. നിങ്ങൾ സന്തോഷിക്കുവിൻ, വീണ്ടും ഞാൻ പറയുന്നു സന്തോഷിക്കുവിൻ. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുക. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന തടവറയിൽ കഴിയുന്ന വ്യക്തിക്കും വലിയ സന്തോഷമാണ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സുവിശേഷം സന്തോഷത്തിൻ്റെ വാർത്തയാണ്. ഈ സന്തോഷമാണ് യേശു മലയിലെ പ്രസംഗത്തിലൂടെ പങ്കുവയ്ക്കുന്നത്, അഥവാ മലയിലെ പ്രസംഗത്തിൽ സംഗ്രഹിച്ച് സമാഹരിച്ച് വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നതും ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ഭാഗ്യവാന്മാർ എന്നുള്ള ഉദ്ഘോഷണം, നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്രദം എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത് അഥവാ വിവർത്തനം ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരം 9 കർത്താവ് ആവർത്തിച്ചു പറയുന്നുണ്ട്, ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ, നിങ്ങളുടെ അവസ്ഥ എത്രയോ ഭാഗ്യമുള്ളത്, എത്രയോ സന്തോഷപ്രദം. 4 ഗണമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആ ഭാഗ്യങ്ങൾ, അഷ്ടഭാഗ്യങ്ങൾ അഥവാ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗം ആദ്യമേ ഒന്ന് വായിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 5:3-12 വാക്യങ്ങളാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. 9 തവണയാണ് ഭാഗ്യവാന്മാർ എന്ന് ആവർത്തിക്കുക. ആദ്യത്തെ 4 ഒരു യൂണിറ്റായിട്ട് കാണും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആ 4 യൂണിറ്റിന് ശേഷം വീണ്ടും വരുന്ന 6-ാമത്തൊരു യൂണിറ്റ്, അങ്ങനെ 2 4-കളുടെ 2 യൂണിറ്റ് അവസാനിക്കുന്നത് സ്വർഗരാജ്യം അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 1-ാമത്തെ ഭാഗ്യവും 8-ാമത്തെ ഭാഗ്യവും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, സ്വർഗരാജ്യം അവരുടേതാണ്. ഇനി 9-ാമത്തെ എല്ലാറ്റിൻ്റെയും കൂടി ഒരു സംഗ്രഹം എന്ന രീതിയിൽ അവതരിപ്പിക്കും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകൾ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഈ സ്വർഗഭാഗ്യമാണ് യേശു എടുത്ത് അവതരിപ്പിക്കുന്നത്. ഇതേ ആശയം ലൂക്കായുടെ സുവിശേഷത്തിൽ വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം അവിടെ 4 ഭാഗ്യങ്ങളും 4 ദുരിതങ്ങളുമാണ് അവതരിപ്പിക്കുക. ലൂക്ക എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവൻ ശിഷ്യന്മാരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദുഷിക്കുകയും പുറംതള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെ ആണ് പ്രവർത്തിച്ചത്. ഈ 4 ഭാഗ്യങ്ങൾക്ക് ശേഷം ഇതിൻ്റെ മറുഭാഗം യേശുവെ എടുത്തു പറയുകയാണ്. എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ചു കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. 4 ഭാഗ്യങ്ങൾ 4 ദുരിതങ്ങൾ. സന്തോഷപ്രദമായ അവസ്ഥ, നേരെ മറിച്ച് ദുഃഖകരമായ അവസ്ഥ. ഇങ്ങനെ ഒരു വൈരുദ്ധ്യം നിറഞ്ഞ പ്രബോധനമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നത്. ഇത് കൂടുതൽ ഒറിജിനലായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുകയും ചെയ്യുന്നു. രണ്ടും തമ്മിൽ കാതലായ വ്യത്യാസം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അർത്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറെ കൂടി ആധ്യാത്മികമായി വ്യാഖ്യാനിക്കുകയും ആനുകാലികമായി അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ മത്തായി ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ലോകത്തിൻ്റെതായ വീക്ഷണത്തെ ആകപ്പാടെ തകിടം മറിക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ ഈ ഉദ്ഘോഷണം. സാധാരണ മനുഷ്യർ കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി, അഥവാ അതിന് കടകവിരുദ്ധമായിട്ടാണ് യേശു പറയുന്നത്. ദരിദ്രരെ ആരും ഭാഗ്യവാന്മാരായി കരുതാറില്ല. വിശപ്പ് സഹിക്കുകയും കരയുകയും വിലപിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു ഭാഗ്യമായി ആരും കരുതാറില്ല. നേരെ മറിച്ചാണ്, സന്തോഷിക്കുന്നവർ, ആഹ്ലാദിക്കുന്നവർ, ചിരിക്കുന്നവർ, സമ്പത്തുള്ളവർ, ഇവരൊക്കെയാണ് ഭാഗ്യവാന്മാരായി കരുതുന്നത്. അതേസമയം യേശുവിൻ്റെ പ്രബോധനം നേരെ മറിച്ചാണ്. ഇപ്പോഴ് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് യേശു ഇവിടെ അവതരിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ യുക്തിയെ തലകുത്തി നിർത്തുന്നത് പോലെ തോന്നും യേശുവിൻ്റെ ഈ പ്രബോധനം. പക്ഷേ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ തന്നെ ഒരു വലിയ പരിവർത്തനം ആവശ്യമാണ്. കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകണം. എന്താണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എന്താണ് എൻ്റെ ഉറവിടം, എന്താണ് എൻ്റെ ലക്ഷ്യം എന്നതിനെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടാവണം. മനുഷ്യൻ്റെ ആത്യന്തികമായ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യൻ്റെ അന്തസത്തയെക്കുറിച്ച്, ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലേ ഈ ഭാഗ്യങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, യേശു ഇവിടെ അവതരിപ്പിക്കുന്നത് നിബന്ധനകളുടെയോ വിലക്കുകളുടെയോ കൽപ്പനകളുടെയോ ഒരു സംഗ്രഹമല്ല. ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു പുതിയ അവസ്ഥ സംജാതമായിരിക്കുന്നു എന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആ അറിയിക്കുന്നതിന് ഉപോദ്ബലകമായി നിൽക്കുന്നത് യേശുവിൻ്റെ തന്നെ സാന്നിധ്യവുമാണ്. യേശുവാണ് ഈ കാര്യങ്ങൾ പറയുക. ആധികാരികമായിട്ട് പറയാൻ സാധിക്കും, ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശു ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുകയാണ്. ആധികാരികമായ പ്രബോധനം, ദൈവരാജ്യത്തിൻ്റെ സാമീപ്യം അഥവാ സാന്നിധ്യം, അതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്ന പുതിയ വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയിൽ ലഭിക്കാൻ പോകുന്ന വലിയ ഭാഗ്യം, ഇത് മരണത്തിനപ്പുറത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുക, ഇവിടെ തന്നെ ഇപ്പോൾ ആരംഭിക്കുന്ന ഒന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അഷ്ടഭാഗ്യങ്ങളെന്നും സുവിശേഷ ഭാഗ്യങ്ങളെന്നും പറയുന്ന ആ ഭാഗങ്ങളാണ് നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ഭാഗ്യം, ആദ്യത്തേത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അതിന് സമാന്തരമായി ലൂക്കായിൽ കാണുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇതിലെ ഓരോ വാക്യവും ഓരോ വാക്കും വിശദമായ പഠനം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ലൂക്കായിൽ തന്നെ തുടങ്ങാം. അതാണ് കുറച്ചുകൂടി ഹ്രസ്വം, അതാണ് ഒരുപക്ഷെ മൂലത്തോട് കൂടുതൽ വിശ്വസ്തത പുലർത്തുന്നത്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആരാണ് ഈ ദരിദ്രർ? എന്താണ് അവരുടെ ഭാഗ്യം? ദാരിദ്ര്യം ഭാഗ്യപ്പെട്ടത് എന്നല്ല യേശു ഇവിടെ പറയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ദരിദ്രർ എന്ന് നമ്മൾ വിവർത്തനം ചെയ്യുന്ന വാക്കിൻ്റെ ഒറിജിനൽ തോക്കോസ് എന്നാണ്. തോസേയിൻ എന്ന് പറയും കുനിഞ്ഞു നിൽക്കുക, മറ്റുള്ളവൻ്റെ മുമ്പിൽ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുക, കൈ നീട്ടി നിൽക്കുക, മറ്റുള്ളവൻ്റെ ആജ്ഞാനുവർത്തിയായി നിൽക്കുക, ഔദാര്യത്തിനും ദാക്ഷിണ്യത്തിനും വേണ്ടി കാത്തു നിൽക്കുക, വളഞ്ഞുകൂടി നിൽക്കുന്ന വ്യക്തി, നട്ടെല്ല് നഷ്ടപ്പെട്ടവൻ, നിവർന്നു നിൽക്കാൻ അർഹതയില്ലാത്തവൻ, ഇതൊക്കെയാണ് തോക്കോസ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ തോക്കോസ് എന്ന പദമാകട്ടെ ഹീബ്രുവിൽ നിന്നുള്ള മറ്റൊരു വാക്കിൻ്റെ വിവർത്തനമാണ്. യേശു സംസാരിച്ച ഗ്രീക്ക് ഭാഷയല്ല, നമുക്കറിയാം യേശുവിൻ്റെ സംസാര ഭാഷ അരമായ ഭാഷയായിരുന്നു. ആ അരമായ ഭാഷയും ഹീബ്രുവിൽ നിന്ന് വന്നതാണ്. അവിടെ രണ്ട് മൂന്ന് പദങ്ങൾ തോക്കോസ് നിവർത്തനം ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒറിജിനലുള്ള മൂന്ന് പദങ്ങൾ പൊതുവേ ഗ്രീക്കിലേക്ക് ഈ ദരിദ്രർ അഥവാ തോക്കോസ് നിവർത്തനം ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനവീം, അനവ്, അനവീം എന്ന പദമാണ്. മറുപടി പറയാൻ കടപ്പെട്ടവൻ, മറ്റുള്ളവനെ ആശ്രയിക്കുന്നവൻ, മറ്റുള്ളവൻ്റെ മുമ്പിൽ കൂഞ്ഞു നിൽക്കേണ്ടവൻ എന്നൊക്കെയാണ് അനവ് എന്ന വാക്കിൻ്റെ അർത്ഥം. മറുപടി പറയാൻ കടപ്പെട്ടവൻ, മറ്റുള്ളവരോട് ഉത്തരവാദപ്പെട്ടവൻ, മറ്റുള്ളവനെ ആശ്രയിച്ചു ജീവിക്കുന്നവൻ. അന എന്ന പദം മറുപടി പറയുക എന്നാണ് അർത്ഥമാക്കുക, ഉത്തരവാദം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എബിയോൻ എന്ന് വേറൊരു പദമുണ്ട്. ദാൽ എന്നൊരു പദവും, എബിയോൻ ദരിദ്രൻ വിവർത്തനം ചെയ്യാറുണ്ട്, ദാൽ എന്നാൽ ക്ഷീണിച്ചവെന്നാണ് അർത്ഥം. ശോഷിച്ചവൻ, മറ്റുള്ളവൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് അർഹതയൊന്നുമില്ലാത്തവൻ, സൗന്ദര്യമില്ലാത്തവൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രദ്ധേയമായ യാതൊരു ഗുണവും ക്വാളിറ്റിയും ഇല്ലാത്ത വ്യക്തി, സമൂഹത്തിൽ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ടവർ, ഇതൊക്കെയാണ് എബിയോൻ എന്നും ദാൽ എന്നും അല്ലെങ്കിൽ അനവ് എന്നുമൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ഈ പദമാണ് യേശു എടുത്ത് ഉപയോഗിക്കുക, അതിനെയാണ് തോക്കോസ് എന്ന് വിവർത്തനം ചെയ്യുക. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ലൂക്കായുടെ സുവിശേഷത്തിൽ ദരിദ്രർ എന്ന് പറയുമ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് മുഖ്യമായും മുൻപന്തിയിൽ നിൽക്കുക. അതിനാണ് മുൻഗണനയായിട്ട് നൽകപ്പെടുന്നത്. മറ്റുള്ളവൻ മുമ്പിൽ യാചനാപൂർവ്വം നിൽക്കേണ്ടവൻ, എല്ലാം അന്യനിൽ നിന്ന് സ്വീകരിക്കാൻ കടപ്പെട്ടവൻ, സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവൻ, അതാണ് തോക്കോസ്. ദരിദ്രരെന്ന് പറയുമ്പോൾ യാചകരെന്നോ ഭിക്ഷക്കാരെന്നോ അതോടൊപ്പം മറ്റുള്ളവൻ്റെ പരിഗണനയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവരോ എന്നോ ഒക്കെ അർത്ഥമുണ്ട്. ഇത് സ്വന്തം കുറ്റം കൊണ്ടുണ്ടായതുമല്ല, മറ്റുള്ളവരുടെ ചൂഷണത്തിനും പീഡനത്തിനും മർദ്ദനത്തിനുമൊക്കെ ഇരയായതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ യാചകനായിത്തീരുന്നത്. ചൂഷണം ചെയ്യപ്പെട്ട വ്യക്തികൾ, സമൂഹം പുറന്തള്ളിയവർ, സമൂഹത്തിൽ യാതൊരു സ്ഥാനവും അവകാശവും ഇല്ലാത്തവർ, സമൂഹത്തൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തവർ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്ന വ്യക്തികൾ ആരിലാണ് ആശ്രയിക്കുക? എവിടുന്നാണ് അവർ പ്രത്യാശ ലഭിക്കുക? അവർക്ക് മറ്റാരിലും പ്രത്യാശ വയ്ക്കാനാവില്ല, ദൈവത്തിലല്ലാതെ. അപ്പോഴേ എല്ലാം നഷ്ടപ്പെട്ടവൻ, ഒന്നുമില്ലാത്തവൻ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്നവൻ എന്ന അർത്ഥമാണ് ഇവിടെ ദരിദ്രൻ എന്ന പദം കൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ മുഖ്യമായി കാണുക. ഈ അർത്ഥമാണ് മത്തായി കൂടുതൽ വിശദമാക്കി തരുന്നത്. ആത്മനാ ദരിദ്രർ, ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുമ്പോൾ ഈ അവസ്ഥാവിശേഷം, ഒന്നുമില്ലാത്തവൻ്റെ അവസ്ഥ, ആ അവസ്ഥയിൽ എല്ലാം ദൈവത്തിൽ നിന്ന് മാത്രം അവൻ പ്രത്യാശിക്കുന്നു. അവൻ പ്രത്യാശ വയ്ക്കുന്ന ദൈവത്തിലാണ്. തൻ്റെ ഇല്ലായ്മയിലും ദൈവം തന്നെ കൈവിടുകയില്ല എന്നുള്ള ബോധ്യം. അതുകൊണ്ട് ഭൗതികമായ ആ അവസ്ഥയിൽ നിന്ന് ആത്മീയമായൊരവസ്ഥയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് ഈ ഭാഗ്യത്തിൽ. ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്നവൻ, ഭൗതിക വസ്തുക്കളോട് ചേർന്ന് നിൽക്കാത്തവൻ, ഭൗതികമായ ഒന്നും സ്വന്തമായി കാത്തു സൂക്ഷിക്കാത്തവൻ, ഭൗതികമായ വസ്തുക്കളിൽ ഭൗതികമായ സമ്പത്തിൽ ആശ്രയം വയ്ക്കാത്തവൻ, ആശ്രയം പൂർണ്ണമായി ദൈവത്തിൽ വയ്ക്കുന്നവൻ, ഇവനെയാണ് ഭാഗ്യവാൻ എന്ന് യേശു വിളിക്കുന്നത്. എന്താണ് ഈ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം? അടിസ്ഥാനം ഇതാണ്, ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ദൈവരാജ്യം നിങ്ങളുടേതാണ് എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണും, സ്വർഗരാജ്യം അവരുടേതാണ് മത്തായിയുടെ സുവിശേഷത്തിലും കാണും. അർത്ഥവ്യത്യാസമില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് പറയാൻ കാരണം ദൈവം എന്ന പേര് പോലും അഥവാ പദം പോലും ഉപയോഗിക്കാൻ ഒരു ഹെബ്രായ കാഴ്ചപ്പാടിൽ അനുവദിക്കാത്തതാണ്. ദൈവത്തോടുള്ള ആദരവ് മൂലം ദൈവരാജ്യം എന്നതിന് പകരം സ്വർഗരാജ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം നൽകുന്ന രാജ്യം, ദൈവം ഇവർക്ക് വേണ്ടി ഇടപെടുന്നു ചരിത്രത്തിലേക്ക്. ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്ന ബൈബിളിൻ്റെ കാഴ്ചപ്പാടുണ്ട്. പ്രത്യേകിച്ചും രാജഭരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജാവാണ് എല്ലാ പ്രജകൾക്കും സമാധാനം നൽകുന്നത്, നീതി സ്ഥാപിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ രാജാവ് നീതി നടത്തി കൊടുക്കും, നീതി നിഷേധിക്കപ്പെട്ടവർ നീതി നടത്തി കൊടുക്കും. ആ വിശ്വാസമാണ് ഇവിടെ ദൈവരാജ്യം നിങ്ങളുടേതാണെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. ഒന്ന് രണ്ട് വാക്യങ്ങൾ ബൈബിളിൽ ഞാൻ എടുത്തു കാണിക്കട്ടെ. യേശയ്യാടെ പുസ്തകം 25-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ, അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്, കൊടും കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലുമാണ്. ദൈവം ദരിദ്രന് സംരക്ഷണം നൽകും എന്ന ആ ഉറച്ച ബോധ്യമാണ് പ്രവാചകൻ പറഞ്ഞത്. ആ ബോധ്യമൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. ദൈവം ഇവിടെ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു, ഇതാണ് യേശു പറയുക. യേശയ്യാടെ പുസ്തകം 59-ാമത്തെ അധ്യായം 14-16 വാക്യങ്ങൾ പ്രകാരം കാണും, നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു, ന്യായം വിദൂരത്ത് നിൽക്കുന്നു, സത്യം പൊതുസ്ഥലങ്ങളിൽ വീണടിയുന്നു, സത്യസന്ധതയ്ക്ക് അവിടെ പ്രവേശനമില്ല, സത്യമില്ലാതായിരിക്കുന്നു, തിന്മയെ വിട്ടകലെന്നും വേട്ടയാടപ്പെടുന്നു. അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു, അത് അവിടുത്തെ അസന്തുഷ്ടനാക്കി. അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു, ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. സ്വന്തം കരം തന്നെ അവിടുത്തേക്ക് വിജയം നൽകി, സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു. അപ്പോൾ ദൈവം നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് നീതി പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കും എന്ന പ്രവചനം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് യേശു പ്രഘോഷിക്കുന്നത്. യേശയ്യാടെ പുസ്തകം 61-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും അവിടുത്തെ നമ്മുടെ ദൈവത്തിന് പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു, ഇവിടെ ഇപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതാണ് യേശു പഠിപ്പിക്കുക. ആത്മനാ ദരിദ്രനായവർ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരാണ്. അവർക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവുമാണ്. അതുകൊണ്ട് സമൂഹം നിങ്ങളെ വിലകെട്ടവരായി പുറന്തള്ളിയാലും, സമൂഹം നിങ്ങളെ ഭ്രഷ്ട് കൽപ്പിച്ചാലും, സമൂഹത്തിൻ്റെ വേലിയറമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടവരാണെങ്കിലും, ദൈവം നിങ്ങളെ ശപിച്ചിരിക്കുന്നുവെന്ന് പണ്ഡിതന്മാർ നിങ്ങളെ പഠിപ്പിച്ചാലും, മറക്കരുത്, ദൈവം നിങ്ങളോടുകൂടെയാണ്. നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ഇതാണ് യേശു പഠിപ്പിക്കുക. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവം നിങ്ങളോടുകൂടിയുണ്ട്. അപ്പോൾ തങ്ങളെ തന്നെ അപകർഷതാബോധത്തിൽ നിന്ന് ഉയർത്താനായിട്ടുള്ള ആഹ്വാനം കൂടി ഇവിടെയുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് ദൈവരാജ്യം. ദൈവം കനിഞ്ഞു നൽകുന്നതാണ്. മനുഷ്യൻ്റെ യോഗ്യതകളെ പരിഗണിച്ചുകൊണ്ട് ദൈവം നൽകുന്ന സമ്മാനം എന്നതിനേക്കാൾ മനുഷ്യൻ്റെ ബലഹീനതയും ദാരിദ്ര്യവും മനുഷ്യൻ്റെ ഇല്ലായ്മയും പരിഗണിച്ചുകൊണ്ട് അവന് ദൈവം നൽകുന്ന വലിയ സമ്മാനമാണ്, വലിയ ദാനമാണ് ദൈവരാജ്യം. അതിൽ സന്തോഷിക്കുക. എന്താണിതിന് മറുപടി? എപ്രകാരമാണ് സന്തോഷിക്കാൻ സാധിക്കുക? വിശ്വസിക്കണം. ദൈവം എന്നെ മകനായി മകളായി സ്വീകരിക്കുന്നുവെന്ന്, ദൈവത്തിന് ഞാൻ വേണ്ടപ്പെട്ടവനാണ്, ദൈവത്തിന് മുഖം വഹിക്കുന്ന വ്യക്തിയാണ് ഞാനെന്ന ആ അവബോധത്തിലേക്ക് ഓരോ വ്യക്തിയും കടന്നു വരണം. യേശുവിൻ്റെ ഓരോ പ്രവർത്തനവും ഓരോ വാക്കും ഇപ്രകാരമുള്ള ഒരു ദൗത്യമാണ് ഉൾക്കൊള്ളുന്നത്, ഇപ്രകാരമൊരു സന്ദേശമാണ് കൈമാറ്റം ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടായിരിക്കുകയില്ല, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. ദൈവം നോക്കുന്നത് മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. ദൈവം ഹൃദയമാണ് കാണുന്നത്. ആ ഹൃദയത്തിൽ പതിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മുഖാമുദ്ര തന്നെയാണ്. ദൈവം തന്നെ ആത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. ദൈവത്തിന് വിലപ്പെട്ടവരാണ് ഓരോരുത്തരും. അതുകൊണ്ട് സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. ഇതാണ് തുടക്കം. സുവിശേഷം ഇതാണ്. ദൈവം നിങ്ങളെ വിലപ്പെട്ടവരായി കരുതുന്നു. നിങ്ങളുടെ പാപങ്ങളെ പരിഗണിക്കാതെ, നിങ്ങളുടെ ഇല്ലായ്മയെ അവഗണിച്ചുകൊണ്ട്, നിങ്ങളുടെ വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സ്വന്തമായി സ്വീകരിക്കുന്നു. വിശ്വസിക്കുവിൻ, കണ്ണു തുറക്കുവിൻ, സ്വീകരിക്കുവിൻ, സന്തോഷിക്കുവിൻ. ഇതാണ് യേശു ആരംഭിക്കുന്നത്. ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവിൽ ആശ്രയിക്കുക, ബാഹ്യമായ വസ്തുക്കളുടെ ആശ്രയം വയ്ക്കാതിരിക്കുക, ഒന്നിനോടും ഒട്ടിച്ചേർന്ന് നിൽക്കാതിരിക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് പരിപാലിക്കും. ആ പരിപാലനയിലാണ് ആശ്രയിക്കേണ്ടത്, ആ പരിപാലനയാണ് സന്തോഷം നൽകേണ്ടത്. അടുത്ത ഭാഗ്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ധ്യാന വിഷയമാക്കുന്നതാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിചിന്തനം അവസാനിപ്പിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും പേരുചൊല്ലി വിളിക്കുകയും അങ്ങയുടെ മുഖച്ഛായ ഞങ്ങൾ പതിക്കുകയും ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ആ വലിയ കൃപയ്ക്ക് അങ്ങേക്ക് നന്ദി പറയുന്നു. അപകർഷതാബോധത്തിൽ ആണ്ടുപോകേണ്ടവരല്ല ഞങ്ങൾ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് വിലപ്പെട്ടവരാണെന്നുള്ള ആ സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കണമേ, ആഴത്തിൽ വേരുറപ്പിക്കണമേ. അങ്ങിൽ വിശ്വസിക്കാൻ, അങ്ങ് നിൽക്കുന്ന സന്തോഷത്തിന് സദ്വാർത്ത സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. യുക്തിക്ക് അപ്പുറത്തു നിൽക്കുന്ന അങ്ങയുടെ കൃപ സ്വീകരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.